രസകരമായ ഒരു സംഭവവും അത് നൽകിയ ആത്മീയ ഉൾക്കാഴ്ചകളും. സ്റ്റെല്ല ബെന്നി എഴുതുന്ന ലേഖനം എന്തുകൊണ്ട് ഈ ഈങ്കുലാബുകൾ. നമുക്കെതിരെ ഈങ്കുലാബ് മുഴക്കുന്നവരെ നമ്മുടെ പ്രതിയോഗികളായിട്ടാണ് നാം വിലയിരുത്തുന്നത്. അങ്ങനെയാണ് നാം അവരെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാറുമുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഈങ്കുലാബുകളെന്ന് നാം ചിന്തിക്കാൻ മെനക്കെടാറില്ല. എന്റെ ജീവിതത്തിലുണ്ടായ രസകരമായ ഒരു സംഭവം ഞാനിവിടെ കുറിക്കട്ടെ. ഒരു ദിവസം ഓഫീസിൽ പോകാതെ വീട്ടിലിരുന്ന് ശാലോ മാസിക എഡിറ്റ് ചെയ്യുകയാണ്. ഞാൻ മുറിയിൽ കയറി വാതിലടച്ചിരുന്ന് ഏകാഗ്രതയോടെ ജോലി ചെയ്യുന്നു. പക്ഷേ ആ മുറിയുടെ ഒരു വശത്തുള്ള ജനലുകൾ തുറന്നാണ് ഇട്ടിരിക്കുന്നത്. കുറെ നേരം കഴിഞ്ഞപ്പോൾ 3 പേർ അടങ്ങുന്ന ഒരു കുട്ടിപ്പട്ടാളം ജനലിന് പിന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ 3 പേരും ഹാസ്യ ചുവ കലർത്തി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ഈങ്കുലാബ് സിന്ദാബാദ്, അമ്മ നീതി പാലിക്കുക, കരിനയങ്ങൾ അവസാനിപ്പിക്കുക, ഒന്നുകിൽ ഞങ്ങളെ കളിക്കാൻ വിടുക അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ കളിക്കാൻ കൂടുക, മാസിക എഴുത്ത് അവസാനിപ്പിക്കുക, ടിവിയുടെ കോഡ്വയർ തിരികെ തരിക, സ്റ്റെല്ല ബെന്നി നീതി പാലിക്കുക, തോൽക്കുകയില്ല തോൽക്കുകയില്ല, ഇനിയും ഞങ്ങൾ തോൽക്കുകയില്ല, ഈങ്കുലാബ് സിന്ദാബാദ്. മറ്റാരുമല്ല, എന്റെ 2 മക്കളും അടുക്കളയിൽ സഹായിക്കുന്ന പെൺകുട്ടിയുമാണ് ഈ കുട്ടിപ്പട്ടാളം. എന്താണ് എന്റെ നീതികേട് എന്നറിയണ്ടേ? മക്കൾ അപ്രതീക്ഷിതമായിട്ടാണ് 1 ആഴ്ച ക്ലാസ്സില്ലാതെ വീട്ടിലിരിക്കുവാൻ ഇടയായത്. ഈ അവസരം നോക്കി അടുത്ത പ്രദേശത്തുള്ള ആൺകുട്ടികളെല്ലാവരും കൂടി വീടിന് തൊട്ടു മുൻപിലുള്ള അധികം ഗതാഗതമില്ലാത്ത റോഡിൽ ക്രിക്കറ്റ് കളിക്കാൻ ഒന്നിച്ചു കൂടി. പക്ഷേ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അവരോടൊന്നു ചേരാൻ ഞാൻ അവരെ വിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാനും സഹായിയും ചിലപ്പോഴൊക്കെ അവരുടെ കൂടെ കളിക്കാൻ കൂടാറുണ്ട്. ഇത്തവണ ഞങ്ങൾ 2 പേരും വളരെ ജോലി തിരക്കിലായതുകൊണ്ട് അതും നടന്നില്ല. വീട്ടിൽ ടിവിയുണ്ട്, പക്ഷെ എന്റെ മേൽനോട്ടത്തിലല്ലാതെ ടിവി കാണാൻ ഞാൻ അവരെ സമ്മതിക്കാറില്ല. ദോഷകരമായ ചാനലുകൾ കാണുമെന്നതാണ് എന്റെ പേടി. അതുകൊണ്ട് ടിവിയുടെ കോഡ്വയർ ഊരിയെടുത്ത് അതും അകത്ത് വെച്ച് പൂട്ടിയിട്ടാണ് എന്റെ കഥ കടച്ചിരുന്നുള്ള മാസിക എഡിറ്റിംഗ്. ഈ പാവം കുട്ടികൾ പിന്നെ എന്തു ചെയ്യും? എത്ര സമയം കഥപുസ്തകം വായിക്കും? പുറത്താണെങ്കിൽ ഉശിരൻ ക്രിക്കറ്റ് കളി നടക്കുന്നു. എന്റെ ഈ വിവേകരഹിതവും നീതിരഹിതവുമായ പ്രവൃത്തിയാണ് അവരെ ഈങ്കുലാബ് വിളിപ്പിച്ചത്. ആദ്യം ഞാൻ അവരെ വഴക്കു പറഞ്ഞ് ഓടിക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല. അവരുടെ ഈങ്കുലാബിന്റെ സ്വരം കൂടിക്കൂടി വന്നപ്പോൾ ഞാൻ വലിയ നീതിമതി ചമഞ്ഞ് കർത്താവിനോട് ചോദിച്ചു: കർത്താവെ, ഞാൻ എന്തു ചെയ്യണം? മാസിക അടുത്ത ദിവസങ്ങളിൽ പ്രസ്സിൽ പോകേണ്ടതാണ്. ഒരൊറ്റയാൾ വൈകിയാൽ തുടർന്ന് ചെയ്യേണ്ട മറ്റെല്ലാവരുടെ ജോലികളും വൈകും. കർത്താവ് മുഖം നോട്ടമില്ലാതെ എന്നോട് ഒറ്റ പറച്ചിൽ: നീ എഴുത്തു നിർത്ത്, നീതി അവരുടെ പക്ഷത്താണ്. നീ എഴുന്നേറ്റ് ചെന്ന് ടിവിയുടെ കോഡ്വയർ തിരികെ കൊടുക്കുക. അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നല്ല ചാനലുകൾ മാത്രം വെക്കാനും അമ്മയ്ക്ക് ശല്യമുണ്ടാകാതെ സ്വരം കുറച്ച് വെക്കാനും ഒക്കെ പറയുക. നന്നായി പ്രവർത്തിച്ചാൽ ഒരു പ്രോത്സാഹന സമ്മാനവും വാഗ്ദാനം ചെയ്യുക. നിന്റെ പക്ഷത്തെ നീതികേട് തിരുത്തുക, സമാധാനമുണ്ടാകും. ഇനി അടുക്കളയിൽ സഹായിക്കുന്ന പെൺകുട്ടി എന്തിനാണ് സമരം ചെയ്യാൻ വന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അവളുടെ വശത്തും ന്യായമുണ്ട്. കുട്ടികൾ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ പണികളുണ്ട് വീട്ടിൽ. പുറത്ത് കളിക്കാൻ വിടാത്തതുകൊണ്ട് ചേച്ചി ഞങ്ങളുടെ കൂടെ കളിക്കാൻ കൂടണമെന്നായിരിക്കും കുട്ടികളുടെ അടുത്ത ഡിമാൻഡ്. കളിക്കാൻ കൂടൽ അവൾക്കിഷ്ടമുള്ള പണിയാണെങ്കിലും അതിനു പോയാൽ നേരത്തും കാലത്തും അടുക്കളയിലെ പണികൾ തീരില്ല. പിന്നെ അതാകാം അസമാധാനത്തിന് കാരണം. അതുകൊണ്ടാണ് അവളും തമാശയ്ക്കാണെങ്കിലും കൊടി പിടിക്കാനും സിന്ദാബാദ് വിളിക്കാനും കൂടിയത്. ഇപ്പോൾ അവരെ എല്ലാവരെയും വെറുതെ വിടാനും അവർ പറഞ്ഞത് തികച്ചും ന്യായമായിരുന്നുവെന്ന് സമ്മതിക്കുവാനും നിങ്ങൾക്ക് കഴിയും. എന്തുകൊണ്ട് ഈങ്കുലാബ്? ദൈവവചനം പറയുന്നു, നീതികേട് നിന്റെ കൂടാരത്തിൽ പാർപ്പിക്കരുത്. മുകളിലിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ നീതികേടുകളാണ് താഴെയുള്ള പലരെ കൊണ്ടും ഈങ്കുലാബ് വിളിപ്പിക്കാൻ കാരണമാകുക. പക്ഷേ നമുക്ക് നമ്മെക്കുറിച്ചുള്ള ധാരണ നമ്മൾ മഹാനീതിമാന്മാരും ശ്രേഷ്ഠന്മാരുമാണെന്നും ഈങ്കുലാബ് മുഴക്കുന്നവർ നീതിരഹിതരും ചുട്ട അടിമേടിക്കേണ്ടവരുമാണ് എന്നതുമാണ്. ഈ വീക്ഷണത്തോടുകൂടി നാം കൊടുക്കുന്ന ചുട്ട അടികൾ കൂടുതൽ വലിയ അസമാധാനത്തിനും കൂടുതൽ ഉച്ചത്തിലുള്ള ഈങ്കുലാബിനും മാത്രമേ കാരണമാകൂ. മറുവശം കാണാത്ത മുന്നേറ്റം. മാതാപിതാക്കന്മാരെ അനുസരിക്കുക, അവർക്ക് പൂർണമായും വിധേയപ്പെട്ട് അനുഗ്രഹത്തിന് പാത്രമാവുക എന്ന കൽപ്പന മോശവഴി കർത്താവ് തന്റെ ജനത്തിന് നൽകിയതാണ്. അത് തികച്ചും സത്യവും ന്യായയുക്തവുമാണ്. പക്ഷേ അതിന് മറ്റൊരു പിൻപുറമുണ്ട്. ആ പിൻപുറത്തെ പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസിലൂടെ അനാവരണം ചെയ്യുന്നുണ്ട്. അത് മക്കളെ പ്രകോപിപ്പിച്ച് അവരെ കോപിഷ്ഠരാക്കി മാറ്റരുത്. അവരെ കൊണ്ട് ഈങ്കുലാബ് വിളിപ്പിക്കരുത് എന്നതാണ്. ഇത് പറയാത്തത് നമ്മുടെ പ്രബോധനങ്ങളിലുള്ള ഭാഗികമായ ഒരു അപൂർണതയാണ്. തന്മൂലം പ്രസ്തുത വചനം ഞാനിവിടെ കുറിക്കട്ടെ. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യ കൽപ്പന ഇതത്രേ: പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. അവരെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. എഫേസോസ് 6:1-4 വാക്യങ്ങൾ. കുട്ടികളിൽ പ്രകോപനം ഉണ്ടാക്കരുതെന്ന രണ്ടാമത്തെ ഭാഗം നാം മിക്കപ്പോഴും അവഗണിക്കുകയോ സൗകര്യപൂർവം ഒഴിവാക്കുകയോ ചെയ്യുന്നു. ഇതാണ് വലിയ ഈങ്കുലാബ് വിളികളായി നമുക്കെതിരെ തിരിച്ചടിക്കുന്നത്. അത്തരം വളരെ ഈങ്കുലാബുകൾ ഈ കാലഘട്ടത്തിൽ നീതിക്ക് വേണ്ടിയുള്ള മുറവിളികളായി മുഴങ്ങിക്കേൾക്കാറുമുണ്ട്. അവയെല്ലാം അമർച്ച ചെയ്യാനുള്ള നമ്മുടെ ശ്രമങ്ങൾ കൂടുതൽ വലിയ നീതികേടിലേക്കും അസമാധാനത്തിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുകയേ ഉള്ളൂ എന്ന് നാം മിക്കപ്പോഴും തിരിച്ചറിയാറുമില്ല. സമാധാനം നീതിയുടെ ഫലം. നീതിയുടെ ഫലം സമാധാനമായിരിക്കും. നീതിയുടെ പരിണത ഫലം പ്രശാന്തതയും എന്നേക്കുമുള്ള പ്രത്യാശയുമായിരിക്കും. യെശയ്യാ 32:17. ഈ സമാധാനം നമുക്ക് അടിച്ചമർത്തലുകളിലൂടെ സംജാതമാക്കാവുന്ന ഒന്നല്ല. അതൊരിക്കലും ക്രിസ്തുവിന്റെ പഠനവുമല്ല. ഒരുപക്ഷെ നിവൃത്തികേടിന്റെ പേരിൽ അനീതി പ്രവർത്തിക്കുന്ന അധികാരിയെ നാം അനുസരിച്ചേക്കാം. പക്ഷെ അണികളുടെ ഹൃദയം അവനെ പുറന്തള്ളിക്കൊണ്ട് അവനെതിരെ പോരാടിക്കൊണ്ടിരിക്കും. ക്രിസ്തീയ അധികാരത്തെക്കുറിച്ചും നേതൃത്വത്തെക്കുറിച്ചും പഠിപ്പിച്ചത് മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ വചനങ്ങളിലേക്ക് തിരിയണം. വിജാതീയരുടെ മേൽ അവരുടെ പിതാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ? ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. ലൂക്ക 22:25. പിതാക്കന്മാരെ, നിങ്ങൾ മക്കളെ പ്രകോപിപ്പിക്കരുത് എന്ന് വചനം പറയുന്നുവെങ്കിൽ, നേതാക്കന്മാരെ, നിങ്ങളുടെ നീതികേടുകൊണ്ട് അണികളെ പ്രകോപിപ്പിക്കരുത് എന്നുകൂടിയാണത്. ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ നീതികേടുകൊണ്ട് ഭാര്യമാരെ പ്രകോപിപ്പിക്കരുത് എന്നുകൂടിയാണ്. അഭിഷിക്തരെ, നിങ്ങൾ നിങ്ങളാൽ നയിക്കപ്പെടുന്നവരെ പ്രകോപിപ്പിക്കരുത് എന്നുകൂടിയാണ്. അനുസരണം വിധേയത്വം എന്നതിന്റെ മറപിടിച്ച് തങ്ങളുടെ കീഴിലുള്ളവരോട് എന്തും പറയാം, എന്തും ചെയ്യാം, ഏതു നിലപാടും സ്വീകരിക്കാം എന്ന ഒരു തെറ്റായ ധാരണയുടെ പുറത്താണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ പഠനം ഒരിക്കലും യേശുവിന്റെ വാക്കുകളിൽ നിന്നോ പ്രവൃത്തികളിൽ നിന്നോ ഉള്ളതല്ല. അനുസരണത്തിന്റെയും വിധേയത്വത്തിന്റെയും പേര് പറഞ്ഞ് നാം എന്തിന് നീതിമാനായ യേശുവിന്റെ മുഖം വികൃതമാക്കുന്നു? ഒരു നാണയത്തിന്റെ ഇരുമുഖങ്ങൾ. ഒരു നാണയത്തിന് രണ്ട് മുഖങ്ങളുണ്ട്. ആ രണ്ട് മുഖങ്ങളിലെയും ലിഖിതങ്ങൾ സത്യമായാൽ മാത്രമേ നാണയത്തിന് അതിൻ്റെതായ വിലയുണ്ടാകൂ. അല്ലെങ്കിൽ ആ നാണയം കള്ളനാണയമായിട്ടേ നാം കണക്കാക്കൂ. വിധേയത്വത്തെയും അനുസരണത്തെയും സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം നൽകിയിട്ടുള്ള എല്ലാ പ്രബോധനങ്ങളും മുൻപറഞ്ഞ നാണയത്തിന്റെ സത്യസന്ധമായ രണ്ട് മുഖങ്ങളും വ്യക്തമാക്കുന്നതാണ്. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എഫേസോസ് 5:22 എന്ന് പറഞ്ഞവൻ തന്നെയാണ് ആ നാണയത്തിന്റെ മറ്റേ വശവും സത്യമായും വെളിപ്പെടുത്തുന്നത്. അത് ഇതാണ്: ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യയെ സ്വന്ത ശരീരത്തെ എന്നതുപോലെ സ്നേഹിക്കണം. എഫേസോസ് 5:25-28. സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന്റെ മുൻപിൽ വിധേയപ്പെടാൻ ഏതൊരു ഭാര്യയ്ക്കും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ അനുസരിക്കുകയും വിധേയപ്പെടുകയും ചെയ്യുന്ന ഒരു ഭാര്യയെ സ്നേഹിക്കുവാൻ ഏതൊരു ഭർത്താവിനും എളുപ്പമാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള നാണയം കള്ളനാണയമോ അതോ വിലയുള്ളതോ എന്ന് പരിശോധിച്ചു നോക്കുക. വിലയുള്ളതെങ്കിൽ അതേ പ്രതി കർത്താവിന് നന്ദി പറയുക. അതല്ല കള്ളനാണയമാണ് നമ്മുടെ കൈവശമുള്ളതെങ്കിൽ വിട്ടുപോയത് നമുക്ക് കൂട്ടിച്ചേർക്കാം. തിരുത്തേണ്ടത് തിരുത്താൻ തയ്യാറാകാം. ഓരോരുത്തരും അർഹിക്കുന്നത് കൊടുക്കുന്നതാണ് യഥാർത്ഥ നീതി. എന്തെങ്കിലുമൊക്കെ ഔദാര്യ രൂപത്തിൽ കൊടുത്ത് അപരന്റെ വായടപ്പിക്കാൻ നോക്കുന്നതല്ല. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം, റോമ 13:7. ഇതിന്റെ കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം, സ്നേഹം അർഹിക്കുന്നവന് സ്നേഹം, പ്രോത്സാഹനം അർഹിക്കുന്നവന് പ്രോത്സാഹനം, കരുണ അർഹിക്കുന്നവന് കരുണ, അംഗീകാരം അർഹിക്കുന്നവന് അംഗീകാരം. അപ്പോൾ ഈങ്കുലാബ് പോയി മറയും. കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സഭയിലും എല്ലാം യാഥാർത്ഥ്യമാകും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടുത്തേക്ക് വഴിയൊരുക്കും. സങ്കീർത്തനങ്ങൾ 85:10-13. നീതി നിറഞ്ഞ പുതിയ നാളേക്കായി പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. ആവേ മരിയാ.